السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ہمارا یہ دعویٰ ہے کہ احمدیت نے انشاء اللہ تعالی
احمدیہ جماعت ലോകത്ത് വിജയിക്കും എന്നതാണ് നമ്മുടെ വാദം. അഹമ്മദിയത്ത് ഇസ്ലാമിൽ നിന്നും വിഭിന്നമായ ഒന്നല്ല. യഥാർത്ഥ ഇസ്ലാമാണ് അഹമ്മദിയത്ത്. അഹമ്മദിയത്താണ് യഥാർത്ഥ ഇസ്ലാം. അഹമ്മദികൾ മുസ്ലിങ്ങളല്ല എന്ന് നമ്മുടെ എതിരാളികൾ എത്ര തന്നെ ഒച്ചവെച്ചാലും അല്ലാഹു ജമാഅത്തിന്റെ കൂടെയുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവർത്തനം എപ്പോഴും തെളിയിച്ചു കാട്ടുന്നു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എവിടെ നിന്നെങ്കിലും ലോകത്തിന് ലഭിക്കുമെങ്കിൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയിൽ നിന്നാണ് ലഭിക്കുക. അല്ലാഹു തആല തന്റെ വാഗ്ദാന പ്രകാരം ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി നിയോഗിച്ച കാലത്തിന്റെ ഇമാമിൽ നിന്നും വാഗ്ദത്ത മഹ്ദി മസീഹിൽ നിന്നുമാണ് ലഭിക്കുക. അദ്ദേഹം മുഖേനയാണ് ഇസ്ലാമിന്റെ പുനർജനനം ഉണ്ടാകുക. അതിനാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലായാലും അമുസ്ലിം ലോകത്തായാലും യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം നൽകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയെയാണ്. അഹമ്മദിയ ജമാഅത്താണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്നും ഇസ്ലാമിനെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന ജമാഅത്ത് ഇതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ലോകം അറിയുന്നതാണ്. രണ്ടു ദിവസം മുമ്പ് ലോസ് ഏഞ്ചലസ് ടൈംസിന്റെ പ്രതിനിധി വന്നിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ അമേരിക്കയിൽ എണ്ണത്തിൽ കുറവാണല്ലോ, മാത്രമല്ല ജനങ്ങൾ നിങ്ങളെ അറിയുകയുമില്ല. യഥാർത്ഥ ഇസ്ലാമിന്റെ സമാധാന സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നതെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഈ നാട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇവിടെ അമേരിക്ക എന്ന രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്, ഞങ്ങൾ അമേരിക്കയിലും ലോകത്തെ മറ്റെല്ലായിടത്തും നിങ്ങളുടെയോ നിങ്ങളുടെ സന്താനങ്ങളുടെയോ ഹൃദയങ്ങളെ വിജയിച്ചടക്കിക്കൊണ്ട് നിങ്ങളെ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ കൊണ്ടുവരുന്നതാണ്. അദ്ദേഹം ഇതിനെ മറ്റേതെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. എന്നാൽ ജുമാക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം ശരിയായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതുകയുണ്ടായി. അള്ളാഹുവിന്റെ വിധി പ്രവാചകന്മാരെ എപ്പോഴും സഹായിക്കുന്നത് പോലെ ഹസ്രത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതേ രീതിയിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവർത്തനം ഓരോ നിമിഷവും ഇത് സത്യപ്പെടുത്തി കാണിച്ചു തരികയും ചെയ്യുന്നു. ഞാനും എന്റെ റസൂലും വിജയിക്കുന്നതാണെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ വചനത്തെ അള്ളാഹു എപ്പോഴും സത്യപ്പെടുത്തി കാണിച്ചതുപോലെ വാഗ്ദത്ത മസീഹിനോട് അള്ളാഹു ഇതേ വാക്കുകളിൽ വാഗ്ദാനം നൽകുകയും അദ്ദേഹത്തിന് വെളിപാട് ഇറക്കുകയും ചെയ്തതിനാൽ ഇതും അള്ളാഹു സത്യപ്പെടുത്തി കാണിക്കുമെന്നതാണ് നാം അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഇക്കാലത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനായി അള്ളാഹുവിൽ നിന്നും നിയോഗിക്കപ്പെട്ടത്. അതിനാൽ അള്ളാഹു തന്റെ ദീനിനെ വ്യാപിപ്പിക്കുന്നതിനായി നിയോഗിച്ച തന്റെ വരിഷ്ഠദാസനെ സഹായിക്കുകയില്ല എന്നത് അസംഭവ്യമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവും അവന്റെ റസൂലും വിജയിക്കും എന്ന് അള്ളാഹു പ്രാരംഭത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. മാത്രമല്ല ഇത് തന്റെ നിയമമാണെന്നും ചര്യയാണെന്നും വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അവന്റെ റസൂൽ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പുതിയ ഒരു ന്യായപ്രമാണവും പുത്തൻ വാദവും പുതിയ നാമവും ഇല്ലാതെ ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതീകമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരംഭകാലം തൊട്ട് അതായത് ആദമിന്റെ കാലം തൊട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ എപ്പോഴും മുകളിലെ ആയത്ത് സത്യമായി പുലർന്നതുപോലെ ഇപ്പോൾ എനിക്ക് വേണ്ടിയും ഇത് സത്യമായി പുലരുന്നതാണ്. പറയുന്നു, ഇവർ മുഖം തിരിച്ചത് കാരണം ആരംഭം മുതലുള്ള പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ ഇവർക്ക് തടയാൻ സാധിക്കുമോ? ഇല്ല. ഇതെല്ലാം അടുത്തു തന്നെ സത്യമായി പുലരാൻ പോകുന്ന അള്ളാഹുവിന്റെ പ്രവചനമാണ്. അള്ളാഹു പറയുന്നു, കതബല്ലാഹു ലഅഗലിബൻ അന വറസുലി, ജമാഅത്ത് ഏതെങ്കിലും അവസരത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്നതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു കടുകുമണി തൂക്കം പോലും സംശയമില്ല. അതേപോലെ ഒരു യഥാർത്ഥ അഹമ്മദിക്കും ഇതിൽ ഒരിക്കലും സംശയം ഉണ്ടായിരിക്കില്ല. ഈ വിജയം ഉണ്ടാകുകയില്ലെന്നതിൽ സംശയമില്ല. തീർച്ചയായും ഈ വിജയം ഉണ്ടാകും. എന്നാൽ ഇവിടെ ഓരോ അഹമ്മദിയും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്ന് ഈ വിജയം എന്താണെന്നാണ്. ഭരണകൂടങ്ങളെ പിടിച്ചടക്കുന്നതാണോ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ നാട്ടിലും അഹമ്മദികൾ ഭൂരിപക്ഷമാകും എന്നതാണോ? ഇതും വിജയത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും വിജയം രണ്ട് രീതിയിലാണ് അള്ളാഹു നൽകാറുള്ളത്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഒരു ഭാഗം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്താണ് നടക്കുക. പ്രവാചകൻ മുഖേനയാണ് ആ വിജയം നടക്കുക. മറ്റൊന്ന് പ്രവാചകന്റെ മരണശേഷം. അദ്ദേഹത്തിന്റെ അധ്യാപനം വ്യാപിപ്പിക്കുന്നതിലൂടെയും ഇത് പിന്നീടാണ് നടക്കുക. ഇതിന്റെ വിശദീകരണം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരമാണ് നൽകിയത്: അള്ളാഹുവിന്റെ തെളിവ് ലോകത്ത് സ്ഥാപിക്കപ്പെടുക, അതിനെ ആർക്കും നേരിടാൻ സാധിക്കാതിരിക്കുക. ഇത് അള്ളാഹു തന്റെ പ്രവാചകന്മാർക്ക് നൽകുന്ന വിജയമാണ്. പറയുന്നു, ഇതേപോലെ ശക്തമായ അടയാളങ്ങൾ മുഖേന അള്ളാഹു അവരുടെ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഏതൊരു സത്യത്തെയാണോ അവർ ലോകത്ത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ബീജാഭാവം അവരുടെ തന്നെ കരങ്ങളാൽ അവൻ ഇടുന്നു. പ്രവാചകന്മാർ മുഖേനയുണ്ടായ വിജയം എന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹു ഉണ്ട് എന്ന അറിവ് ലോകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകന്മാർ നൽകുന്ന തെളിവുകൾ അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താലാണ് അവർക്ക് ലഭിച്ചത് എന്ന് ലോകത്തിന് മനസ്സിലാകുന്നു. പ്രവാചകന്റെ ജ്ഞാനത്തെയും അറിവിനെയും ആർക്കും നേരിടാൻ സാധ്യമല്ല. സത്യം വെളിപ്പെടുന്ന അടയാളങ്ങൾ അവർ മുഖേന പ്രകടമാകുന്നു. പ്രവാചക എതിരാളികൾ എതിർപ്പിൽ ശക്തി പ്രാപിച്ചാലും അവർക്ക് പ്രവാചകന്മാർ സമർപ്പിക്കുന്ന തെളിവുകളെയും ന്യായവാദങ്ങളെയും ഖണ്ഡിക്കാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ പിടിവാശിയുള്ളവരായിരുന്നു. തങ്ങളുടെ പൂർവികരുടെ അതേ രീതിയിൽ ജീവിതം കഴിച്ചു കൂട്ടാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അവരുടെ പക്കൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല, വെറും പിടിവാശി മാത്രമായിരുന്നു. ഇതേപോലെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിരിക്കുന്ന തെളിവുകളെയും ന്യായവാദങ്ങളെയും ഖണ്ഡിക്കാൻ അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ എതിരാളിയുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും അവരുടെ പക്കൽ ഒരു തെളിവുമില്ല. ഇതേപോലെ അടയാളങ്ങളെ കുറിച്ച് നോക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ചന്ദ്ര സൂര്യഗ്രഹണങ്ങളുണ്ടായി. ആദ്യമൊക്കെ നാമധാരികളായ ഉലമാവർഗം മഹ്ദി ഇമാമിന്റെ കാലത്ത് പ്രകടമാകേണ്ട സൂര്യചന്ദ്രഗ്രഹണങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുകയായിരുന്നു. ഇത് പ്രത്യക്ഷമായപ്പോൾ അതിനെ എതിർക്കാൻ തുടങ്ങി. ഇതേപോലെ ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങളുണ്ട്, മറ്റു പല അടയാളങ്ങളുമുണ്ട്. അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അംഗീകരിക്കുകയില്ല. എന്നാൽ സൽപ്രകൃതക്കാർ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാർ വിത്തിടുന്നു. ലോകത്തോട് പറയേണ്ട യഥാർത്ഥ അധ്യാപനങ്ങൾ അവർ ലോകത്തോട് പറയുന്നു. അത് കാലഘട്ടത്തിനനുസരിച്ച് തന്റെ പ്രഭാവം പ്രകടമാക്കുന്നു. ഇതെല്ലാമാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്നത്. അദ്ദേഹം മുഖേന വിതച്ച ഈ വിത്ത് സമയം വന്നപ്പോൾ അത് മുളച്ച് പന്തലിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിജയത്തിന്റെ ഒരു രീതിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറച്ച് ലക്ഷം പേർ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനന്തമായ അടയാളങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടമായി എന്നതും ഒരു വിജയം തന്നെയായിരുന്നു. വൈജ്ഞാനികമായും ആത്മീയമായും അദ്ദേഹത്തെ നേരിടാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഇനി വിജയത്തിന്റെ മറ്റൊരു രീതിയുണ്ട്. അത് പ്രവാചകന്റെ മരണശേഷമാണ് തുടങ്ങുന്നത്. ഇതും പ്രവാചകൻ കൊണ്ടുവന്ന തെളിവുകളും അള്ളാഹുവിന്റെ സഹായങ്ങളും പ്രകടമാകുന്നതിന്റെ തുടർച്ചയാണ്. എന്നാൽ ഇത് പ്രവാചകന്റെ കാലത്തിന് ശേഷമാണ് ഉണ്ടാവുക. ശത്രുക്കൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ കാലഗതി പ്രാപിച്ചല്ലോ, ബാധിച്ച വ്യക്തി, ജമാഅത്ത് സ്ഥാപിച്ച വ്യക്തി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയല്ലോ, അതുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്തിനെ നമ്മോടൊപ്പം ചേർക്കാം അവരെ ഇല്ലാതാക്കാം എന്ന് എതിരാളികൾ കരുതുന്നു. തെറ്റായ ചിന്താഗതികൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിലെ അണികളെ അതിൽ നിന്നും അകറ്റാം എന്നവർ കരുതുന്നു. കാരണം ഇപ്പോൾ അവർക്ക് നേതൃത്വം നൽകാൻ ആരുമില്ല. പ്രവാചകന് ലഭിച്ച താൽക്കാലിക വിജയം ഇനി ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം ശത്രുക്കൾ മനക്കോട്ട കിട്ടുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളികളും ഇതാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെ എനിക്കും വിജയം ലഭിക്കുന്നതാണെന്നും വിജയത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മരണം വന്നാലും നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. ഞാൻ വിതച്ച വിത്ത് ഒരു പടവൃക്ഷമായി തീരുന്നതാണ്. അത് രണ്ടാം കുദരത്ത് അഥവാ ഖിലാഫത്ത് മുഖേന നിലനിൽക്കുന്നതാണ്. ഇത് മുഖേന വിജയവാഗ്ദാനം പൂർത്തിയാകുന്നതാണ്. അതിനാൽ പ്രവാചകന്റെ കാലത്ത് വിജയത്തിന്റെ ഒരു ഭാഗം ഉണ്ടാകുന്നു, മറ്റൊരു ഭാഗം പ്രവാചകന്റെ കാലശേഷമാണ് ഉണ്ടാവുക. ഇതേ രീതിയിൽ അഹമ്മദിയ ജമാഅത്ത് വാഗ്ദത്ത മസീഹിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയത്തിന്റെ രണ്ടാം ഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന്റെ വിജയവും പുരോഗതിയും ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും നടക്കും. ഇതും നടക്കുന്നതായി നാം കാണുന്നു. എന്നാൽ ഇതിനോടൊപ്പം ഈ വിജയത്തിന്റെ ഭാഗമായി തലമുറയായി നാം മാറുന്നതിന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ കടമകളും വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ കടമകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നതാണ്. അത് തഖ്വയിൽ ചരിക്കുക, ആത്മപരിശുദ്ധി കൈവരിക്കുക, നിങ്ങളുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥ പരിശോധിക്കുക, ഈ സന്ദേശത്തെ എത്തിക്കുക, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനത്തെ പൂർത്തിയാക്കുക എന്നിവയാണത്. അദ്ദേഹം തന്റെ യജമാനായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ലോകത്ത് ഏകനായ അള്ളാഹുവിന്റെ അധികാരം സ്ഥാപിക്കാനാണ് വന്നത്. ലോകരെ ശിർക്കിൽ നിന്നും വിശുദ്ധീകരിക്കാനാണ് വന്നത്. പറയുന്നു, ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കളെ, അവർ യൂറോപ്പിലോ ഏഷ്യയിലോ ആകട്ടെ, അവരിലുള്ള സൽപ്രകൃതക്കാരെ തൗഹീദിലേക്ക് വലിച്ചടിപ്പിക്കാനും തന്റെ ദാസരെ ഏകമതത്തിൽ ഒരുമിച്ച് കൂട്ടാനും ദൈവം ഇച്ഛിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശ്യം. അതിനായാണ് ഞാൻ ലോകത്തേക്ക് അയക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ലക്ഷ്യത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. എന്നാൽ സൗമ്യതയോടും സൽസ്വഭാവത്തോടും പ്രാർത്ഥനയിൽ ശക്തി ചെലുത്തിക്കൊണ്ടുമാണ് ഇത് നേടുക. ലോകത്തെ തൗഹീദിൽ നിലയുറപ്പിക്കാനും ഒരു മതത്തിൽ ഒരുമിച്ച് കൂട്ടാനും ഏതെല്ലാം കാര്യങ്ങളുടെ ആവശ്യമാണോ ഉള്ളത് അതാണ് ഇവിടെ വിവരിച്ചത്. അതിലൊന്ന് തബ്ലീഗാണ്, അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം തങ്ങളുടെ സ്വഭാവത്തെ ഏറ്റവും ഉന്നതമാക്കി മാറ്റുക. മൂന്നാമത്തെ കാര്യം ദുആ മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. അതിനാൽ ഇന്ന് ഓരോ അഹമ്മദിക്കും ബാഗ്ദത്ത മസീഹുമായി തന്നെ ബന്ധപ്പെടുത്തുന്ന ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ട ആ ഉദ്ദേശത്തെ നേടുന്നതിൽ സഹായികളായി മാറുന്നതാണ്. അടയാളങ്ങളും തെളിവുകളും അള്ളാഹു നൽകി എന്നതിൽ സംശയമില്ല. ഈ അടയാളങ്ങൾ മുഖേന ഇന്നുവരെ നാം അഹമ്മദിയത്തിന്റെ വിജയം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ജമാഅത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളെയും വിജയങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ അതിന്റെ ആയിരത്തിലോ ലക്ഷത്തിലോ ഒരംശം പോലും നമ്മുടെ പ്രവർത്തനമില്ലെന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഹസരത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കർമ്മ കുശലരായ പ്രവർത്തകർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിനും പാരിതോഷികത്തിനും നാം അർഹരായിത്തീരുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ പ്രയത്നം കൊണ്ടല്ല ഫലമുണ്ടാകുന്നത് എന്നത് ശരി തന്നെ. പാരിതോഷികങ്ങൾ നമ്മുടെ പരിശ്രമം കൊണ്ടല്ല ലഭിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫളൽ മാത്രമാണ്. തന്റെ പ്രിയരെ എപ്പോഴും പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ ഫളലാണിതെല്ലാം. അവൻ തന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ആരെയെങ്കിലും ലോകത്തയക്കുമ്പോൾ അവരോട് ചെയ്ത വാഗ്ദാനങ്ങൾ അത്യത്ഭുതകരമായ രീതിയിൽ പൂർത്തിയാക്കി ശത്രുക്കളെ നിന്ദ്യരും അപമാനിതരുമാക്കി അവൻ മാറ്റുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്റെ ജമാഅത്ത് വിജയത്തിന്റെ പുതിയ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മോട് പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ പരിശ്രമിക്കുന്നവരുടെ ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇപ്രകാരമാണ് അള്ളാഹു പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മമനുഷ്ഠിക്കുകയും ഞാൻ അനുസരണമുള്ളവരിൽ പെട്ടവൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? ഈ കാര്യങ്ങളാണവ. ഒന്ന് ദാവത്തെ അഥവാ തബ്ലീഗ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചിന്തനം ചെയ്യുക, സൽപ്രവർത്തികൾ ചെയ്യുക, സൃഷ്ടാവിനോടുള്ള കടപ്പാടിലും സൃഷ്ടികളോടുള്ള കടപ്പാടിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കഴിവുകളും പ്രാപ്തിയും അനുസരിച്ച് ഈ കടമകൾ നിറവേറ്റുക. കാരണം തബ്ലീഗ് വിജയിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞകൾക്കനുസരിച്ച് ആക്കുമ്പോഴാണ്. അതേപോലെ കടമകൾ നിറവേറ്റുന്നതിൽ എപ്പോഴും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന നൽകുകയും ചെയ്യുമ്പോഴാണ്. ഒരു അഹമ്മദി യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിനെ പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ മാതൃക കണ്ടുകൊണ്ട് ലോക നമ്മിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. ഖലീഫമാർ ലോകത്തിന് മുമ്പിൽ വെല്ലുവിളി വെക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഈ സന്ദേശം അക്ഷീണരായിക്കൊണ്ട് ഞങ്ങൾ ലോകത്തെ എത്തിക്കുന്നതാണെന്നും ഒരു നാൾ ലോകരുടെ ഹൃദയം വിജയിച്ചടക്കിക്കൊണ്ട് അവരെ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ കൊണ്ടുവരുന്നതാണെന്നും ഞാൻ ലോകത്തോട് പറയുമ്പോഴും ജമാഅത്തംഗങ്ങൾ തങ്ങളുടെ പ്രവർത്തന മാതൃകയിലൂടെയും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ആത്മീയ സ്ഥാനം നിലനിർത്തുകയും അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയോടുകൂടിയാണ്. അതേപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും ഒരാവേശത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന പ്രതീക്ഷയോടും കൂടിയാണ്. ദീനിനെ കുറിച്ച് അറിവ് കരസ്ഥമാക്കുന്നവരും അതിന്റെ വിജ്ഞാനം ആർജിക്കുന്നവരും അള്ളാഹുവിന്റെ സന്ദേശം തന്റെ സമുദായത്തിലും ലോകർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാൽ വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ്. നമ്മുടെ മക്കൾ മുബല്ലിഗുമാർ ഇപ്പോൾ കുറവാണെങ്കിൽ അവർ തയ്യാറായതിനു ശേഷം തബ്ലീഗ് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ നമുക്കാവില്ല. തബ്ലീഗ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇതിനെ നിരന്തരം മുന്നോട്ട് നയിക്കുന്ന ഓരോ വിഭാഗത്തെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ നാട്ടിലും തബ്ലീഗിന് ആവേശമുള്ള അതിന് സമയം നൽകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സാമ്പത്തിക മാന്ദ്യം കാരണം അമേരിക്കയിൽ ജോലി കൂടുതലായി ചെയ്യണം എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും അമേരിക്കയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവിടെ ഭൗതികതയിലേക്കാണ് കൂടുതൽ ചായവുള്ളത്. എന്നിട്ട് പോലും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന പ്രതിജ്ഞയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളും എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അവരെ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അവർക്കായി പ്രത്യേകം ദുആയും വരുന്നു. ചെറിയ കച്ചവടം നടത്തുന്നവരും സ്റ്റാൾ നടത്തുന്നവരും ഇവിടെയുണ്ട്. അവർ തന്റെ സ്റ്റാളിനോടൊപ്പം തബ്ലീഗും ചെയ്യുന്നു. ഈ സ്റ്റാളുകളെ തബ്ലീഗിനുള്ള ഒരു മാർഗമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. സാഹിത്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ മുമ്പത്തെ പരാതി. ഈ പ്രദേശത്തേക്കുള്ള ഭാഷയിൽ സ്പാനിഷ് ഭാഷയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സാഹിത്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. സാഹിത്യങ്ങൾ ലഭിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവരുടെ ആഗ്രഹവും ആവശ്യവും സ്പാനിഷ് ഭാഷ അറിയുന്ന മതവിജ്ഞാനമുള്ള മുബല്ലിഗുമാർ ഞങ്ങൾക്ക് വേണമെന്നാണ് അവരുടെ ഹൃദയങ്ങൾ പറയുന്നത്. ജമാഅത്തിന്റെ കഴിവനുസരിച്ച് മുബല്ലിനെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജമാഅത്തംഗങ്ങൾക്ക് മുബല്ലിഗിനെ വേണമെങ്കിൽ അവർ തങ്ങളുടെ മക്കളിലും യുവാക്കളിലും മതപരമായ അറിവ് കരസ്ഥമാക്കാനായി തങ്ങളെ സമർപ്പിക്കാനും അതിനായി ജാമിയയിൽ പോകാനും തങ്ങളെ സമർപ്പിക്കുന്നതിനുള്ള ആത്മാവ് ഇട്ടുകൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇവിടത്തെ ചുറ്റുപാടും പ്രാദേശിക ഭാഷയും അറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ളവർക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നതാണ്. തബ്ലീഗിനുള്ള ആവേശം പഴയകാല അഹമ്മദികളിൽ മാത്രമല്ല ഉള്ളത്, ചില യുവാക്കളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ ബേ പോയിന്റ് എന്ന സ്ഥലത്ത് താമസിക്കുന്ന നവ അഹമ്മദി എന്നെ കാണാൻ വന്നു. സ്പാനിഷ് റീജിയനിലാണ് അദ്ദേഹം. ഇവിടെയുള്ളവർക്ക് എങ്ങനെ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും എന്ന ആവേശമാണ് അദ്ദേഹത്തിൽ കണ്ടത്. അദ്ദേഹം പറയുന്നു, എനിക്ക് ബൈബിൾ 40% ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആന്റെ തെളിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തബ്ലീഗ് കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാത്ത പഴയകാല അഹമ്മദികൾക്കും ഇതിലൊരു സന്ദേശമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആന്റെ തെളിവുകൾ പഠിച്ച് തബ്ലീഗ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ക്രിസ്തു മതത്തിൽ നിന്ന് ജനങ്ങൾ അകലുകയാണ്. എന്നാൽ മതത്തിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകലുന്നില്ല. അവർ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഈ ശൂന്യതയെ അകറ്റാനായി നമുക്ക് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും അവരെ ദൈവവുമായി അടുപ്പിക്കുന്നതിനും നമുക്ക് കൂടുതൽ തബ്ലീഗ് ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. ഏതായിരുന്നാലും അവരുടെ ആവേശം കണ്ട് എനിക്കും ഇതിലേക്ക് ശ്രദ്ധയിതിരിഞ്ഞു. ഞാൻ മിഷനറി ഇൻചാർജുമായി ഇക്കാര്യത്തിൽ വിശദമായി സംസാരിച്ചു. ഇവിടേക്ക് വേണ്ടി പ്രത്യേക സ്കീം ഉണ്ടാക്കാൻ അദ്ദേഹത്തോടും അമീർ സാഹിബിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീഘടകങ്ങളും ജമാഅത്തിന്റെ സംവിധാനവുമായി യോജിച്ച് ഇതിനായി പരിശ്രമിക്കുകയാണെങ്കിൽ, വഖഫ് ആർജി പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അനുകൂലമായ സ്ഥലങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ചുരുങ്ങിയ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രദേശത്തെ സ്പാനിഷ് ആളുകൾക്ക് അഹമ്മദിയത്തെ യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ പ്രവൃത്തി വളരെ അത്യാവശ്യമാണ്. ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കെങ്ങനെ പരിചയപ്പെടുത്താൻ അവസരം ലഭിക്കും എന്നതിലല്ല ഇപ്പോൾ ചിന്തയുള്ളത്. അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു മാർഗങ്ങൾ തുറന്നു തരികയാണ്. അമേരിക്കയിൽ മാത്രമല്ല, സൗത്ത് അമേരിക്കയിലെയും ഗ്വാറ്റമാലയിലും അഹമ്മദികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്വാറ്റമാലയിലെ വളരെ ആവേശമുള്ള ഒരു ദായിലല്ല ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് മുബല്ലിഗുമാരെ തരിക, പ്രാദേശിക സ്പാനിഷ് ഭാഷയിലുള്ള സാഹിത്യങ്ങൾ തരിക. കാരണം സ്പെയിനിൽ സംസാരിക്കുന്ന സ്പാനിഷും ഇവിടെ സംസാരിക്കുന്ന സ്പാനിഷും തമ്മിൽ ചില വാക്കുകളിൽ വലിയ അന്തരമുണ്ട്. നമ്മുടെ സാഹിത്യങ്ങൾ പൊതുവിൽ സ്പെയിനിലാണ് തയ്യാറാക്കപ്പെടുന്നത്, സ്പെയിനിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ സാഹിത്യങ്ങൾ ഉപയോഗിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, ഇവിടെ അവിടെ 40 ദശലക്ഷം ആളുകളാണ് താമസിക്കുന്നത്, ഇവിടെ 400 ദശലക്ഷം സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ട്, അവരെക്കുറിച്ച് ചിന്തയില്ലേ? യഥാർത്ഥത്തിൽ ഇവരാണ് അള്ളാഹു ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്ന യഥാർത്ഥ സഹായികളും ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നവരും. അള്ളാഹുവിന്റെ തഖ്ദീർ ഭൂപ്രദേശങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കയിലും അടുത്ത പ്രദേശങ്ങളിലുമെല്ലാം അള്ളാഹു കാറ്റ് ചലിപ്പിച്ചിരിക്കുന്നു. കാലിഫോർണിയയിൽ ഇപ്പോൾ സ്പാനവി ആളുകളാണ് ഭൂരിപക്ഷമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പൊതുവിൽ കാണുന്നത് അവർക്ക് മതത്തോട് താല്പര്യമുണ്ട് എന്നാണ്. അവർ സത്യമതത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തേക്കായി പ്രത്യേക പ്രോഗ്രാം ഉണ്ടാക്കേണ്ടതാണ്. ഇവിടെ താമസിക്കുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ലഭ്യമായ സാഹിത്യങ്ങൾ ഉപയോഗിക്കുക. ഇവിടുത്തെ ഭാഷയനുസരിച്ച് ഉടനെ സാഹിത്യങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുബല്ലിഗ് അസർ ഹനീഫ് സാഹിബിന്റെ ഒരു കത്ത് എന്റെ മുമ്പിൽ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ അഹമ്മദിയത്തിനായി മൈതാനം വളരെ വിശാലമാണെന്ന ചിന്ത എനിക്ക് ശക്തിപ്പെടുകയുണ്ടായി. അദ്ദേഹം അതിൽ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് 4-ാമന്റെ ഒരു സ്വപ്നം എഴുതിയിരുന്നു. ഹുസൂർ തന്റെ ഒരു ഖുത്ബയിൽ ഇത് വിവരിച്ചിരുന്നു. ആ കത്ത് എന്റെ മുമ്പിലില്ല. ആ സ്വപ്നം ഇതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം കാണുന്നു ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി തിരയടിച്ചുയരുന്ന ഒരു ജനസാഗരം, അത് അഹമ്മദികളുടേതാണ്. ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, എനിക്ക് തോന്നുന്നത് ആ പ്രദേശം ലോസ് ഏഞ്ചലസ് ആണ്. അതുകൊണ്ട് നാം പരിശ്രമിക്കുകയാണെങ്കിൽ, നാം ഓരോരുത്തരും ഈ പരിശ്രമത്തിൽ മുഴുകുകയാണെങ്കിൽ ഈ വിപ്ലവം വരുന്നതാണ്. ജനങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവം വേഗം വരുന്നത്. അള്ളാഹു ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വിജയത്തിന്റെ വാഗ്ദാനത്തെ അവൻ പൂർത്തിയാക്കും എന്നത് ദൈവവിധിയാണ്. നാം ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിന് ഭാഗമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിക്കും തങ്ങളുടെ ചിന്താധാര ദൈവ വിധിക്കനുസരിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. ഇവർ ഭൗതികതയിൽ ലയിച്ചവരാണെന്നും ഇവർക്ക് ദീനിനോട് ഒരു താല്പര്യവുമില്ലെന്നും ചിലർ ചിന്തിക്കുന്നു. ഇത് അവരുടെ ബലഹീനത എന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. ഭൗതികത വളരെ കൂടുതലാണ്. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഒരു വലിയ വിഭാഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതനുസരിച്ച് എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് അടുത്ത ഭാവിയിൽ അമേരിക്കയിൽ അഹമ്മദിയത്തിന്റെ വിജയമുണ്ടാകുന്നത് ഈ പ്രദേശത്ത് നിന്നായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ ഇവരുടെ തോളിൽ കയറ്റി രക്ഷപ്പെടാൻ നോക്കരുത്. ജമാഅത്ത് സംവിധാനത്തിനും ഇവിടെ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുക, അതോടൊപ്പം കീഴ്ഘടകങ്ങളും പ്രവർത്തിക്കുക. ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയും ഈ സ്റ്റേറ്റിൽ മാത്രമുള്ളവരല്ല, മറിച്ച് ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ അഹമ്മദികളുടെയും ഉത്തരവാദിത്തം. കാരണം ബൈഅത്ത് അവരിൽ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അത് അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരുടെ ഉത്തരവാദിത്തമായി പറഞ്ഞ സൽപ്രവൃത്തി ചെയ്യുകയും പൂർണ്ണ അനുസരണം പുലർത്തുകയും ചെയ്യുക എന്നതിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് കരസ്ഥമാക്കാനായി ശ്രമിക്കുക. ഇതിനായി നമുക്ക് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഭൗതിക ജോലിയിൽ അകപ്പെട്ടവരാണ്, ബലഹീനരാണ്, ബൈഅത്ത് ചെയ്തത് തന്നെ ഞങ്ങൾക്ക് മതിയായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കാകില്ല. അഹമ്മദി മുസ്ലിങ്ങൾ മറ്റ് മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നല്ല അവസ്ഥയിലാണ്. പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടുള്ള ശിക്ഷയിൽ നിന്നും നാം രക്ഷപ്പെട്ടവരാണ്. എന്നാൽ പുരോഗതിയുടെ പടവുകൾ കയറുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർ അസ്ലംന എന്നതിൽ നിന്നും പുറത്തു കടന്ന് വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശ്രമിക്കുന്നവരാണ്. ബാഹ്യമായ അനുസരണത്തിൽ നിന്നും പുറത്തു കടന്ന് സമ്പൂർണ്ണ അനുസരണത്തിൽ എത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. പൂർവികർ മുഖേന അഹമ്മദിയത്ത് പ്രവേശിച്ച പല കുടുംബങ്ങളും ഇവിടെയുണ്ട്. ആ പൂർവികർ തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന അവസ്ഥയിൽ നിന്നും യഥാർത്ഥ വിശ്വാസികൾ എന്ന ഉന്നത പദവിയിലേക്ക് എത്തിയവരാണ്. അത്ഭുതകരമായ ത്യാഗങ്ങളാണ് അവർ ചെയ്തത്. അവരുടെ ത്യാഗങ്ങളെയും ആഗ്രഹങ്ങളെയും ആദരിക്കേണ്ടതും അവരുടെ മക്കളുടെ കടമയാണ്. അവരുടെ ആഗ്രഹങ്ങളെ ആദരിക്കുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അർഹരായിത്തീരുന്നത്. അതിനാൽ ഇവിടെ താമസിക്കുന്നവർ അവരുടെ പൂർവികരോടുള്ള കടമ നിറവേറ്റുന്നുണ്ടോ എന്ന നിലയ്ക്കും ആത്മപരിശോധന നടത്തുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുടിയേറിപ്പാർക്കുന്ന ഒരു വിഭാഗവും ഇവിടെ ജമാഅത്തുകളിൽ ഉണ്ട്. അവർ വന്നിട്ടുള്ളത് അവരുടെ നാട്ടിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കപ്പെട്ടതുകൊണ്ടാണ്. അവർക്ക് ഈ പാശ്ചാത്യ നാടുകളിലെ ഭരണകൂടങ്ങൾ പൌരത്വം നൽകുന്നത് അഹമ്മദികളായി എന്ന ഒറ്റ കാരണത്താൽ അവരുടെ നാട്ടിൽ പൌരാവകാശം നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ഈ പാശ്ചാത്യ നാടുകളിൽ അമേരിക്കയും ഉൾപ്പെടുന്നു. സ്വന്തം നാട്ടിൽ പൗരാവകാശം നിഷേധിക്കപ്പെടുക എന്ന് മാത്രമല്ല, മറിച്ച് അവർ അക്രമത്തിന്റെ ചക്കിലിട്ട് ആട്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ ഇവിടെയുള്ള കുടിയേറ്റം അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു അംഗമെന്ന നിലക്കാണ് ഇത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കർമ്മരംഗത്തും നിങ്ങൾ ഒരു യഥാർത്ഥ അഹമ്മദിയായി മാറണം എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ഞാൻ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള അസൈലം ലഭിച്ചവരും അതേപോലെ റെഫ്യൂജിയായി വന്നവരും ജോലി ഇല്ലാത്തത് കാരണം അസ്വസ്ഥരാകാറുണ്ട്. തൊഴിൽ അന്വേഷിക്കേണ്ടതാണ്. ഒഴിവുള്ള സമയങ്ങളിൽ സാഹിത്യങ്ങൾ എടുത്ത് പുറത്തു പോകുക, അങ്ങനെ തബ്ലീഗ് പ്രവൃത്തി ചെയ്യുക. വീട്ടിലിരിക്കുന്നത് കൊണ്ട് കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുക. അതിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവസ്ഥ നന്നാക്കാനും സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവസ്ഥ ശരിയാക്കുന്നതാണ്. ഇനി ഞാൻ അതിർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏത് തരത്തിലുള്ള ജമാഅത്തിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് തുടങ്ങിയ രീതിയിൽ പറയാം. നമ്മിൽ നിന്നും ഏതെല്ലാം പ്രതീക്ഷകളാണ് അദ്ദേഹത്തിനുള്ളത്? ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഈ പ്രസ്ഥാനം സ്ഥാപിതമായത് അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിക്കുവാനാണ്. പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് വിശ്വാസം വർദ്ധിക്കുന്നത് ചിന്തയിലൂടെയും ആലോചനയിലൂടെയുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ശ്രദ്ധാപൂർവം വായിക്കേണ്ടിയിരിക്കുന്നു, അതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിജ്ഞാനത്തിന്റെ വലിയൊരു സാഗരം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കായി വിട്ടേച്ചു പോയിട്ടുണ്ട്. അത് വായിക്കാതെ നാം അതിൽ നിന്നും അകറ്റപ്പെടുകയാണ്. ഈ അകൽച്ച വിശ്വാസത്തിൽ കുറവ് വരുത്തുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, ആ മഹാത്മാവ് പറഞ്ഞത് വിശ്വാസം അടയാളങ്ങൾ മുഖേന വർദ്ധിക്കുന്നു എന്നാണ്. അള്ളാഹു തആല ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അടയാളം എന്ന നിലക്ക് ഇപ്രകാരം ഇൽഹാമിറക്കുകയുണ്ടായി, നിന്റെ അടുത്ത് ദൂര ദേശങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നതാണ്. ഈ കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നാം കണ്ടു, ചരിത്രം ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും തന്നെ ഓരോ രാജ്യത്തെയും ദേശീയ സമ്മേളനങ്ങളിൽ നിന്നും നാം ഈ കാഴ്ച കാണുന്നു. ഇന്നും ഈ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രാക്ലേശങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ട് ജുമാ നമസ്കരിക്കാൻ ജനങ്ങൾ വന്നിരിക്കുന്നു. കാലത്തിന്റെ ഖലീഫ ഇവിടെ വന്നിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് ഇത്. ഇതെല്ലാം തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിനുള്ള സ്നേഹം കാരണമാണ്. അവർക്ക് അത് കാരണമാണ് ഖിലാഫത്തിനുള്ള ഈ ബന്ധം അവർക്കുള്ളത്. അതുകൊണ്ട് കാണുന്ന കണ്ണുകളുണ്ടെങ്കിൽ, ചിന്തിക്കുന്ന മനസ്സുകളുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസവും ജമാഅത്തിന്റെ സത്യതയും സുദൃഢപ്പെടുത്തുന്നതിന് അവർക്ക് മതിയായ തെളിവുകളാണ്. ആ മഹാത്മാവ് ഒരു സത്യവാനായ അഹമ്മദിയുടെ മറ്റൊരടയാളം പറഞ്ഞത് ബൈഅത്തിൽ വന്നതിന് ശേഷം അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് എന്നാണ്. പറയുന്നു, അള്ളാഹു ഇക്കാലത്ത് ഒരു സത്യവാനെ അയച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ജമാഅത്തിനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയുണ്ടായി. അതിനാൽ നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുക. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നാം എത്രമാത്രം മുന്നേറിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച സൽപ്രവർത്തികൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി നാം ചെയ്യുന്നുണ്ടോ? അത് അന്വേഷിച്ച് കണ്ടെത്തി അവ നടപ്പിൽ വരുത്തുന്നുണ്ടോ? ഇതൊന്നും നാം ചെയ്യുന്നില്ലെങ്കിൽ, നാം അസ്ലംന, ഇസ്ലാമിൽ പ്രവേശിച്ചു എന്ന് മാത്രം പറയുന്ന ആ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. നാം വിശ്വാസത്തിൽ സുദൃഢരാകണമെന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വിശ്വാസത്തിൽ ദൃഢപ്പെടണം എന്നുള്ളതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തും നാമും എല്ലാം തന്നെ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായിത്തീരുന്നത് സിറാത്തെ മുസ്തഖീമിൽ ചരിക്കുമ്പോഴായിരിക്കും എന്ന് ഞാൻ ശരിക്കും അറിയുന്നു. പറയുന്നു, നമ്മുടെ ജമാഅത്തും നാമും എല്ലാം തന്നെ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായിത്തീരുന്നത് സിറാത്തെ മുസ്തഖീമിൽ ചരിക്കുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റുമ്പോഴും വിശുദ്ധ ഖുർആന്റെ പവിത്രമായ അധ്യാപനങ്ങളെ തങ്ങളുടെ ജീവിത മാർഗരേഖയായി സ്വീകരിക്കുമ്പോഴും ഇവയെല്ലാം നമ്മുടെ അവസ്ഥയിലും കർമ്മത്തിലും പ്രകടമാക്കുമ്പോഴുമാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് നമ്മുടെ പ്രവർത്തനം സാക്ഷ്യം പറയണം. വെറും വാക്കുകൾ പോരാ, ഈ മാർഗം നാം സ്വീകരിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും നമ്മെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ പോലും നാം നശിപ്പിക്കപ്പെടുകയില്ല എന്നോർക്കുക. കാരണം അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും. എന്നാൽ നാം അള്ളാഹുവിന്റെ ധിക്കാരികളും അവനോട് ബന്ധം വിച്ഛേദിക്കുന്നവരുമായി മാറുകയാണെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ മറ്റൊരു പദ്ധതിയുടെയും ആവശ്യമില്ല, ഒരു എതിർപ്പിന്റെയും ആവശ്യമില്ല. അവൻ ആദ്യം നമ്മെ നശിപ്പിക്കുന്നതാണ്. പറയുന്നു, ഓർക്കുക, തഖ്‌വ സ്വീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന നന്മയിൽ നിന്നും ഒരു വലിയ ഭാഗം കരസ്ഥമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു ആദ്യം നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഒരു സത്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് പ്രവർത്തനത്തിൽ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ബൈഅത്ത് ചെയ്തു എന്നതിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. പൂർണമായ രീതിയിൽ തഖ്‌വ സ്വീകരിക്കാത്തിടത്തോളം ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന് ആരുമായും കുടുംബബന്ധമില്ല. അവൻ ആരോടും വിവേചനം കാണിക്കുകയുമില്ല. നമ്മുടെ എതിരാളികളും അവന്റെ തന്നെ സൃഷ്ടികളാണ്. നിങ്ങളും അവന്റെ സൃഷ്ടികളാണ്. വിശ്വാസപരമായ കാര്യം മാത്രം ഫലം ചെയ്യില്ല. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതാണ്. തഖ്‌വയിൽ മുന്നേറാനും സൽപ്രവൃത്തിയിൽ ശ്രദ്ധയൂന്നാനും ദുആയുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രം വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല. നമ്മുടെ ജമാഅത്തിലുള്ളവർ ഇതിൽ മാത്രം പ്രവർത്തനത്തെ ഒതുക്കരുത്. രണ്ട് രീതിയിലുള്ള ശ്രേഷ്ഠതകളും കൈവരിക്കാൻ അവർ പ്രയത്നിക്കേണ്ടതാണ്. അതിനായി കഠിന പ്രയത്നവും പ്രാർത്ഥനയും വേണം. അതായത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക, അതോടൊപ്പം തന്നെ നന്മ ചെയ്യുക. ഒരു മനുഷ്യൻ മറ്റൊരാളിൽ തന്റെ പ്രവർത്തന മുഖേനയാണ് സ്വാധീനം ചെലുത്തുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതാണ്. ദാവത്തെ ഇലല്ലാ ചെയ്യുന്നവരോട് സൽപ്രവൃത്തി ചെയ്യാനും അള്ളാഹു പറഞ്ഞതിനാണ്. ഇത് സംബന്ധമായി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മൃദുല നയം സ്വീകരിക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ സത്യത നിങ്ങളുടെ പരിശുദ്ധ അന്തരംഗ മുഖേനയും പാപനമായ പ്രവൃത്തി മുഖേനയും സാക്ഷ്യപ്പെടുത്തുക. ഇതിന്റെ ഉപദേശമാണ്. ഇത് ഓർമ്മ വെക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ സത്യത ലോകത്തിന് മനസ്സിലാകുന്നത് നമ്മുടെ അകവും പുറവും ഒന്നായി തീരുമ്പോഴാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരുമ്പോഴാണ്. നവാഗതർക്ക് ഇസ്ലാമിന്റെ മനോഹര സന്ദേശം കൽപ്പിച്ചുകൊണ്ട് നമ്മിൽ അവരെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. വർണ്ണ വർഗജാതിയുടെ അതിർവരമ്പുകളെ ഇല്ലാതാക്കി എല്ലാവരെയും നമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യം സ്ഥാപിക്കുമ്പോഴായിരിക്കും, നമ്മുടെ ബന്ധുക്കളെപ്പോലെ അവരോട് പെരുമാറുമ്പോഴായിരിക്കും, ആഫ്രിക്കൻ അമേരിക്കൻ വിഭാഗത്തിൽപ്പെട്ട പലരും കഴിഞ്ഞ കാലങ്ങളിൽ അഹമ്മദികളായിട്ടുണ്ട്. അവരുടെ സന്താനങ്ങൾ ജമാഅത്തിൽ നിന്നും അകലുകയുണ്ടായി. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാകിസ്ഥാൻ അഹമ്മദികളിൽ ഭൂരിഭാഗവും യഥാർത്ഥ അർത്ഥത്തിൽ അവരെ തങ്ങളിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. വിശ്വാസത്തിലേക്ക് നോക്കാതെ ജനങ്ങളെ നോക്കി എന്നത് ജമാഅത്തിൽ നിന്നും അകന്നവരുടെ ദൗർഭാഗ്യം തന്നെയാണ്. എന്നാൽ അവരുടെ വഴികേടിന് കാരണമായവരും ഈ ദൗർഭാഗ്യത്തിൽ ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. പറയുന്നു, വസ്ത്രങ്ങൾ ഉന്നതമായിട്ടുള്ളവരും ധനികരും തിന്നും കുടിച്ചും ജീവിക്കുന്നവരുമല്ല അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ എന്ന കാര്യം ഓർക്കുക. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ. അവർ പൂർണ്ണമായും അള്ളാഹുവിനായി തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക, ആദ്യത്തെ കാര്യത്തിലേക്കല്ല. പറയുന്നു, അവന്റെ വാഗ്ദാനങ്ങൾ ഒന്ന് ഇതുമാണ്, നിന്നെ പിൻപറ്റുന്നവർക്ക് നിന്റെ നിഷേധികൾക്കുമേൽ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. എന്റെ അനുയായികൾക്ക് എന്റെ എതിരാളികൾക്കും നിഷേധികൾക്കും മേൽ വിജയം നൽകും എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ചിന്തനീയമായ വിഷയം, എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തത് കൊണ്ട് മാത്രം എന്റെ അനുയായി വൃന്ദത്തിൽ പ്രവേശിക്കുകയില്ല. അനുസരണത്തിന്റെ പൂർണ്ണമായ മാതൃക തങ്ങളിൽ ഉണ്ടാകാത്തിടത്തോളം അനുസാരികളിൽ അവർ ഉൾപ്പെടുകയില്ല. പൂർണ്ണമായ അനുസരണമായിരിക്കണം, അതായത് അനുസരണത്തിൽ തന്നെ പൂർണ്ണമായി ലയിപ്പിക്കണം. എന്റെ കാൽപ്പാടുകളെ അനുപദം അനുഗമിക്കണം. ഇത് ചെയ്യാത്തവരെ അനുയായി എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, എന്നെ അനുസരിക്കുന്നതിൽ തങ്ങളെ പൂർണ്ണമായും ലയിപ്പിക്കുന്ന ഒരു ജമാഅത്തിനെയാണ് എനിക്കായി അള്ളാഹ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്നെ പൂർണ്ണമായും അനുധാനം ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇതിലൂടെ എനിക്ക് സംതൃപ്തി കൈവരുന്നു, എന്റെ ദുഃഖം പ്രതീക്ഷയായി പരിവർത്തിക്കപ്പെടുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂർണ്ണമായി അദ്ദേഹത്തെ അനുഗമിക്കുന്ന ജമാഅത്തിനെ ഉണ്ടാക്കാനുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഈ ദുഃഖത്തിൽ അദ്ദേഹം അസ്വസ്ഥരാകാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഖിയാമത്ത് നാൾ വരെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമുണ്ട്. അള്ളാഹു തആല തന്റെ ഫളിനാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സമ്പൂർണമായി പിൻപറ്റുന്ന ആത്മാർത്ഥരായ ആളുകളെ നൽകുകയുണ്ടായി, നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം നമ്മെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്ന സ്ഥാനം കരസ്ഥമാക്കുന്നവരായി നമ്മിൽ ഓരോരുത്തരും മാറേണ്ടതാണ്. ഈ സ്ഥാനം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അഹമ്മദിയത്തിന്റെ വിജയത്തെ സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ.